ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റുസൂൽ സലാത എന്ന പ്രസിദ്ധമായ റിസാലയിൽ ദീനിൻ്റെ മൂന്ന് മർത്തബകളിൽ, മൂന്ന് പടികളിൽ മൂന്നാമത്തേതായ ഇഹ്സാൻ, അതിനെക്കുറിച്ചുള്ള ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് പറയുന്നു, അൽ മർതബത്തു സാലിസ അൽ ഇഹ്സാൻ, മൂന്നാമത്തെ മർത്തബ, ദീനിന്റെ മൂന്ന് പടികളിൽ മൂന്നാമത്തേത് ഇഹ്സാനാണ്. ഇസ്ലാമും ഈമാനും ഇഹ്സാനും. ഇസ്ലാമാണ് ഏറ്റവും അടിസ്ഥാനപരമായ പടി. അതിനു മുകളിൽ ഉള്ളത് ഈമാനാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ മുസ്ലിമിനും മുത്തലഖുൽ ഈമാനുണ്ട് എന്ന് പറഞ്ഞാൽ, ഈമാനിന്റെ അത്യന്താപേക്ഷിതമായ ഒരു ഭാഗം ഉള്ളവൻ മാത്രമേ ആരാവുകയുള്ളൂ, മുസ്ലിം ആവുകയുള്ളൂ. എന്നാൽ അതിനു മുകളിൽ ധാരാളം നന്മകൾ നിറഞ്ഞ ഈമാനിന് അതിന്റെ പൂർണ്ണതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാണ് മുഅ്മിൻ എന്ന് പറയുക. അതിനു മുകളിൽ ഉള്ള പദവിയാണ് മുഹ്സിനിന്റെ പദവി, ഇഹ്സാനുള്ള ആളുടെ പദവി. ഇഹ്സാൻ, അത് ദീനിൽ ഇഹ്സാൻ എന്ന് പറയപ്പെട്ടാൽ, ഇഹ്സാൻ എന്ന് പൊതുവെ പറയപ്പെട്ടാൽ അത് രണ്ട് ഇനങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന്, ആളുകളോട്, ജനങ്ങളോട് ചെയ്യുന്ന ഇഹ്സാനാണ്, ജനങ്ങൾക്ക് ചെയ്യുന്ന നന്മകൾ. അതിൽ വാജിബായ, നിർബന്ധമായ നന്മകളുണ്ട്. മാതാപിതാക്കൾക്ക് നൽകേണ്ടുന്ന നന്മ പോലെ, അതിനു താഴെ മുസ്തഹബായ, പുണ്യകരമായ നന്മയുണ്ട്. നമുക്ക് ബാധ്യതയില്ലാത്ത ആളുകൾക്ക് ചെയ്യുന്ന നന്മകൾ. ഇഹ്സാനിന്റെ രണ്ടാമത്തെ ഇനം അള്ളാഹുവിനുള്ള ഇബാദത്തിലെ ഇഹ്സാനാണ്, റബ്ബിനുള്ള ഇബാദത്തിലെ ഇഹ്സാനാണ് രണ്ടാമത്തെ ഇനം. നോക്കൂ, നിങ്ങൾ ഷെയ്ഖ് പറയുന്നത്, അൽ ഇഹ്സാനു റുക്നുൻ വാഹിദ്, ഇഹ്സാനിന് ഒരു റുക്നാണുള്ളത്. ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ്, ഈമാൻ ആറാണ്, അതുപോലെ ഇഹ്സാനിന് ഒന്നാണുള്ളത്. എന്താണത്? വഹുവ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അതാണ് ഇഹ്സാൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഒരു ഹദീസിൽ വന്നതാണ്. ഇൻഷാഅല്ലാഹ് ആ ഹദീസ് വരുന്നുണ്ട്. എന്താണ് ഇഹ്സാൻ? അള്ളാഹുവിനുള്ള ഇബാദത്തിലെ ഇഹ്സാൻ എന്നാൽ എന്താണ്? അൻ തഅബുദല്ലാഹ, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനെ ആരാധിക്കുക. നീ അള്ളാഹുവിന്റെ എങ്ങനെയുള്ള അടിമയായി തീരുക? കഅന്നക തറാഹു, നീ അവനെ കാണുന്നുണ്ട് എന്നതുപോലെ. അങ്ങനെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അങ്ങനെയുള്ള അടിമയാവുക നീ. ഫഇൻ ലം തകുൻ തറാഹു, ഇനി നീ അവനെ കാണുന്നില്ലെങ്കിലും, ഫഇന്നഹു യറാക, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ കാണുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ ഒരിക്കലും നാം ഈ ലോകത്ത് വെച്ച് കാണുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തഅല്ലമു, നിങ്ങൾ പഠിച്ചുകൊള്ളുക, അറിഞ്ഞുകൊള്ളുക, അന്നക്കും ലൻ തറവു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുകയേയില്ല, ഹത്താ തമൂതു, മരിച്ചിട്ടല്ലാതെ. പരലോകത്തല്ലാതെ അള്ളാഹുവിനെ കാണുകയില്ല, ഈ ലോകത്ത് റബ്ബിനെ കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ ഇഹ്സാൻ അത് ഹൃദയത്തിൽ നിറഞ്ഞ ഒരാൾ, അയാൾ അള്ളാഹുവിനോടുള്ള അവന്റെ മഹബ്ബത്ത് കൊണ്ട്, റബ്ബിനോടുള്ള അവന്റെ സ്നേഹം കൊണ്ട്, അള്ളാഹുവാണ് എന്റെ റബ്ബ്, ഞാൻ അവന്റെ അടിമയാണ്, ആ റബ്ബിന്റെ ഉബൂദിയത്തിൽ അള്ളാഹുവിന് ഉള്ള ഇബാദത്തുകൾ ചെയ്യുന്നതിൽ റബ്ബിന്റെ മുന്നിലുള്ള താഴ്മയിൽ അവൻ എങ്ങനെയായിത്തീർന്നു, അതിന്റെ ആധിക്യം കൊണ്ട് അവൻ അള്ളാഹുവിനെ നോക്കുന്നവനെ പോലെ ആയിത്തീരുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അർശിനു മുകളിലുള്ള, ഏഴ് ആകാശങ്ങൾക്ക് മുകളിലുള്ള അദീമായ, ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും ഭംഗിയുള്ളവനായ, ഏറ്റവും ശക്തനായ, അർഹമുർ റഹീമീനായ റബ്ബിനെ ഒരുവൻ നോക്കിക്കണ്ടാൽ എങ്ങനെ ഉണ്ടാകും എന്നതുപോലെയാണ് അവന്റെ നന്മകൾ. അള്ളാഹുവിനെ അവൻ ഇബാദത്ത് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇതിന് സാധിച്ചില്ല എങ്കിൽ രണ്ടാമത്തെ പടിയാണ്, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്, അതാണ് മുറാഖബത്തുല്ലാഹ് എന്ന് പറയുക. റബ്ബു സുബ്ഹാനഹു തആല സദാസമയം നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കുക. അതൊരുവന് ലഭിച്ചാൽ അവൻ രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു. നോക്കൂ നിങ്ങൾ, ഇതിനുള്ള തെളിവുകളാണ് ഇനി പറയുന്നത്. വദ്ദലീലു ഖൗലുഹു തആല, ഇതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ ഈ ആയത്താണ്, സൂറത്തുൽ നഹലിലെ 128-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ മഅല്ലദീന തഖൂ വല്ലദീന ഹും മുഹ്സിനൂൻ. ഇന്നല്ലാഹ മഅല്ലദീന തഖൂ, അല്ലാഹു അവനെ സൂക്ഷിക്കുന്നവരുടെ കൂടെയുണ്ട്. വല്ലദീന ഹും മുഹ്സിനൂൻ, അവർ ഇഹ്സാനുള്ളവരുടെ കൂടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കൂടെയുണ്ട്. അതുപോലെ നോക്കൂ സൂറത്തു ശുഅറായിലെ ആയത്തുകൾ. വതവക്കൽ അലൽ അസീസ് റഹീം, അസീസും റഹീമുമായവനെ, ഏറ്റവും പ്രതാപമുള്ള, ഏറ്റവും അടിമകൾക്ക് കരുണ ചൊരിയുന്നവനായ അള്ളാഹുവിൽ നീ തവക്കുലാക്കുക, അവനിൽ ഭരമേൽപ്പിക്കുക. അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദീ യറാക, അവൻ നിന്നെ കാണുന്നവനാണ്. ഹീന തഖൂം, നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ. വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കെയുള്ള നിന്റെ പ്രവർത്തനങ്ങളും. ഇന്നഹു ഹുവസ്സമീഉൽ അലീം, തീർച്ചയായും അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന എഹ്സാനിലെ, എഹ്സാനിന്റെ രണ്ട് ഭാഗങ്ങളിൽ അതിൽ ഒന്ന് ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം, അത് ഈ ആയത്തിൽ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. വഖൗലുഹു, അതുപോലെ സൂറത്തു യൂനിസിൽ ആയത്തും, സൂറത്തു യൂനിസിൽ അള്ളാഹു പറഞ്ഞത് എന്താ? വമാ തകൂനു ഫീ ശഅനിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ ولا تعملون من عمل الا كنا عليكم شهودا اذ تفيضون فيه وما تكون في شان يور കാര്യത്തിലും ആകുന്നില്ല. وما تتلو منه من قران ني قراني لنൊന്നും പാരായണം ചെയ്യുന്നില്ല. ولا تعملون من عمل നിങ്ങൾ ഒരു കാര്യവും പ്രവർത്തിക്കുന്നില്ല. الا كنا عليكم شهودا നാം നിങ്ങളുടെ മേൽ സാക്ഷിയായി കൊണ്ടല്ലാതെ, നാം നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടല്ലാതെ. ഇത് തുഫീദൂന ഫീ, നിങ്ങൾ അതിൽ മുഴുകിക്കൊണ്ടിരിക്കവേ, അള്ളാഹു നോക്കുന്നുണ്ട് എന്ന ബോധം അത് ഉണ്ടാകാൻ പറയുന്ന ആയത്താണിത്. അത് ഇഹ്സാനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇനി നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ കാണുന്നുണ്ട്. ഇതാണ് സഹോദരങ്ങളെ ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇത് ഒരുവന് ലഭിക്കുക എന്നത് ഏറെ മഹത്തരമായ കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ദീനിലെ പടികളിൽ ഏറ്റവും ഉയർന്ന പടി ഇതാണ്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ മുസ്ലിമും മുഅ്മിനല്ല, എന്നാൽ എല്ലാ മുഅ്മിനും മുസ്ലിമാണ്. എല്ലാ മുഅ്മിനും മുഹ്സിനല്ല, അതേസമയം എല്ലാ മുഹ്സിനും മുസ്ലിമുമാണ്, മുഅ്മിനുമാണ്, മുഹ്സിനുമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഖാലത്തിൽ അറാബു അമന്ന, അറാബ് അഥവാ ഗ്രാമീണരായ അറബികൾ അവർ പറഞ്ഞു, അമന്ന, ഞങ്ങൾ മുഅ്മിനുകളായിരിക്കുന്നു. ഖുല്ലം തുഅ്മിനു, നബി അവരോട് പറയുക, ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല. വലാക്കിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഇമാൻ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ല. ആ ആയത്തിൽ വ്യക്തമാണ് എന്ത്, ഇസ്ലാമിന്റെക്കാൾ ഉയർന്ന പദവിയാണ് എന്ത്, ഇമാനിന്റെ പദവി. പക്ഷെ അത് എന്തർത്ഥത്തിലാണ്? മുസ്ലിമായ ഒരാൾക്ക് പറ്റ ഇമാൻ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇമാൻ അത് മുത്തലഖുൽ ഇമാനുണ്ട്, അൽ ഇമാനുൽ മുത്തലഖുണ്ട്. മുത്തലഖുൽ ഇമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എല്ലാ മുസ്ലിമിനും ഉണ്ട്. അതില്ലാത്തവൻ എന്തല്ല? മുസ്ലിമല്ല. അതില്ലാത്തവൻ മുസ്ലിമല്ല. അതേസമയം ഇമാനുൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ എന്താണത്? പൂർണമായ ഇമാനാണ്. അത് ആരെ കുറിച്ച് പറയാൻ പാടുള്ളൂ? മുഅ്മിനെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് ഇബ്നു അബി വഖാസ് എന്ന സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് സമ്പത്ത് കൊടുക്കവേ ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തത്ര കൊടുത്തില്ല. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് നബി അദ്ദേഹത്തിന് കൊടുക്കാത്തത്? അദ്ദേഹം മുഅ്മിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ മുസ്ലിമാ, അതല്ല മുസ്ലിമോ, അതല്ല മുസ്ലിമോ. സഅദ് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതല്ല മുസ്ലിമാണോ? മുഅ്മിനാണ് എന്ന് ഒരാളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ തന്നെ കുറിച്ച് പറയുമ്പോൾ എന്തുകൂടെ പറയലാണ് മര്യാദ? ഇൻഷാ അല്ലാ, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ മുഅ്മിനാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഇൻഷാ അല്ലാ മുഅ്മിനാണ്, ഈ രൂപത്തിലാണ് പറയേണ്ടത്, അങ്ങനെയാണ് പറയേണ്ടത്, അതാണ് മര്യാദ. അതേസമയം ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നതിന് അതിന്റെ ആവശ്യമില്ല, കാരണം അത് ഏറ്റവും താഴെയുള്ള അടിസ്ഥാനപരമായ പടിയാണ്. ഈ മുസ്ലിമിന്റെ മുഅ്മിന്റെ മുകളിലാണ് മഹ്സിൻ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസിൽ ആ നല്ല സഅദിനെ നല്ല അഭിപ്രായമുള്ള ആൾക്ക് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. യുദ്ധാർജിത സ്വത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഈമാൻ ഉറച്ചിട്ടില്ലാത്ത ആളുകൾക്ക് കൂടുതൽ കൊടുക്കുമായിരുന്നു. എന്തിനുവേണ്ടിയാണ്? അവരുടെ ഈമാൻ ഉറപ്പിക്കാൻ. അതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പോയി നരകത്തിൽ പോയി ചാടണ്ട, മറിച്ച് ആ അത് കിട്ടി അതിൽ തൃപ്തിപ്പെട്ട് ഇസ്ലാമിൽ നിൽക്കട്ടെ, പിന്നീട് അവർക്ക് ദുനിയാവിലെ എല്ലാത്തിനേക്കാളും ഇഷ്ടം ഇസ്ലാമിനോടായി മാറും ഇൻഷാ അല്ലാഹ്. അത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിലർക്ക് കൊടുക്കും, പക്ഷേ കൊടുത്തവരെക്കാളും എനിക്കിഷ്ടം ഞാൻ കൊടുക്കാത്തവരെ ആയിരിക്കും. മിൻഹും അമർ ഇബ്നു തഗ്ലിബ്, അതിലൊരാളാണ് അമർ ഇബ്നു തഗ്ലിബ്. അമർ ഇബ്നു തഗ്ലിബ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കിന് പകരം ദുനിയാവ് ഒന്നാകെ കിട്ടിയാലും എനിക്കത് എത്രയോ നിസ്സാരമാണ്. അത് വലിയ പ്രശംസയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്കത് കാണാം. അപ്പൊ നോക്കൂ, പറഞ്ഞു വന്നത് ഇസ്ലാമും ഈമാനും എഹ്സാനും തമ്മിൽ വ്യത്യാസമുണ്ട്. മുസ്ലിം, മുഅ്മിൻ, മഹ്സിൻ എന്നാണ് ആ പദവികളുള്ള ആളുകൾക്ക് പറയുക. നോക്കൂ, ഇതിനുള്ള സുന്നത്തിലെ തെളിവാണ് ഹദീസു ജിബ്രീൽ. ഹദീസു ജിബ്രീൽ അതാണ് ഇനി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് പറയുന്നത്. വദ്ദലീലു മിനസ് സുന്ന, ഇതിന് സുന്നത്തിലുള്ള തെളിവ്, എഹ്സാനിനുള്ള തെളിവിനു വേണ്ടിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ മൂന്നിനുമുള്ള, ഇസ്ലാമിനും ഈമാനും എഹ്സാനുമുള്ള തെളിവ് ഈ ഹദീസിലുണ്ട്. കേട്ടിട്ടുണ്ടാകും ഈ പ്രസിദ്ധമായ ഹദീസ്, ഹദീസ് ജിബ്രീൽ എന്നറിയപ്പെടുന്ന ഹദീസ്. ഇമാം മുസ്ലിം റഹിമഹുള്ളാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒന്നാമതായി ഉദ്ധരിച്ച ഹദീസ് ഈ ഹദീസാണ്. മുസ്ലിമിന്റെ സഹീഹിൽ മുഖദ്ദിമ കഴിഞ്ഞാൽ, അതിൽ ആമുഖം കഴിഞ്ഞാൽ കിതാബുൽ ഇമാനിൽ ആദ്യത്തെ ഹദീസ് ഈ ഹദീസാണ് എന്ന ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്നറിയപ്പെടുന്ന കിതാബിൽ ഇമാം നവവി രണ്ടാമതായി ഉദ്ധരിച്ചത് ഈ ഹദീസാണ്. ഒന്നാമത്തെ ഹദീസ് ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, രണ്ടാമത്തെ ഹദീസ് ഈ ഹദീസാണ്. അപ്പൊ നോക്കൂ, ഇമാം നവവി തന്റെ 40 ഹദീസുകൾ, അതിൽ ഒന്നാമത്തെ ഹദീസ് ബുഖാരിയിൽ ഒന്നാമത്തെ ഹദീസാണ്, രണ്ടാമത്തെ ഹദീസ് മുസ്ലിമിലെ ഒന്നാമത്തെ ഹദീസാണ്. വേറെയും പല പണ്ഡിതന്മാർ ഈ രൂപത്തിൽ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. രണ്ട് ഹദീസും റിവായത്ത് ചെയ്യുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത് ആരാണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. والدليل من السنة سنة الذين ولتليه حديث جبرائيل المشهور برصدمايا جبريل لحديثا عن عمر رضي الله عنه عمر بن الخطاب رضي الله عنه برنو قال بينما نحن جلوس عند رسول الله صلى الله عليه وسلم ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. بينما نحن جلوس عند റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആ പ്രയോഗത്തിൽ തന്നെ നബിയോടുള്ള മര്യാദയുണ്ട്. നബി ഞങ്ങളുടെ കൂടെ ഇരിക്കുകയായിരുന്നു എന്നല്ല, പിന്നെ ഞങ്ങൾ നബിയുടെ കൂടെ ഇരിക്കുകയായിരിക്കും, ഞങ്ങൾ നബിയുടെ കൂടെ ഇരിക്കവേ. ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തലഅ അലൈനാ റജുൽ. ഇത്തലഅ അലൈനാ, ഞങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. തല എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. എങ്ങ് നിന്നാണെന്നറിയാതെ പെട്ടെന്നൊരാൾ കടന്നു വന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ആ വന്ന ആളുടെ പ്രത്യേകത? ഷദീദു ബയാദു സിയാബ്, ഷദീദു ബയാദു സിയാബ്. അദ്ദേഹം ധരിച്ച വസ്ത്രം വെളുവെളുത്ത വസ്ത്രമാണ്. ഷദീദു സവാദി ശഅർ, അദ്ദേഹത്തിന്റെ മുടി എങ്ങനെയുള്ള മുടിയാണ്? കറുകറുത്ത മുടിയാണ്. വെളുവെളുത്ത വസ്ത്രം ധരിച്ച കറുകറുത്ത മുടിയുള്ള ഒരാൾ. لا يرى عليه اثر السفر, അദ്ദേഹത്തിനെ നോക്കിയാൽ അദ്ദേഹത്തിൽ യാത്രയുടെ അസറൊന്നും, യാത്ര ചെയ്തു വന്നതിന്റെ അടയാളമൊന്നും കാണാനില്ല. യാത്ര ചെയ്തു വന്നതല്ലെങ്കിൽ പിന്നെ ആരായിരിക്കണം? നാട്ടുകാരനായിരിക്കണല്ലോ. എന്നാലോ വല യഅരിഫുഹു മിന്ന അഹദ്, അദ്ദേഹത്തെ ഞങ്ങളിൽ ഒരാൾക്കും അറിയുകയുമില്ല. അപ്പൊ നോക്കൂ, വരുമ്പോൾ തന്നെ എന്തോ ഒരു അപരിചിതത്വം സഹാബത്തിന് അദ്ദേഹത്തെ തോന്നുകയുണ്ടായി. ദൂരെ നിന്ന് വന്ന ആളാണെന്ന് ഉറപ്പാണ്, പക്ഷേ യാത്രയുടെ അടയാളങ്ങളൊന്നും കാണാനില്ല. ഹത്താ ജലസ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അദ്ദേഹം വന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇരിക്കുകയാണ്. ഈ ഹദീസിന്റെ വേറെ ചില റിവായത്തുകളിൽ സലാം പറഞ്ഞതായി വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? വേറെ ഹദീസുകളിൽ സലാം പറഞ്ഞതായി വന്നത് കാണാം. فاسند ركبتيه الى ركبتيه, അദ്ദേഹം തന്റെ കാൽമുട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടുകളോട് ചേർത്തു വെച്ചു. വാദ കഫൈഹി, തന്റെ ഇരു കൈപ്പടങ്ങൾ അദ്ദേഹം വെച്ചു. അല ഫഖിദൈഹി, വന്നാൽ തന്റെ ഇരു തുടകളിന്മേൽ തന്റെ ഇരു കൈപ്പത്തികൾ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടുകളോട് കാൽമുട്ടുകൾ ചേർത്തു വെച്ചു. പണ്ഡിതന്മാർ ഈ ഹദീസിൽ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകർക്ക് മുന്നിൽ ഇരിക്കേണ്ട രൂപത്തെക്കുറിച്ച്, ആ മര്യാദയെക്കുറിച്ച് വിവരിച്ചത് കാണാം. കാരണം നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണ്, ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ തീരെ താല്പര്യമില്ലാത്ത രൂപത്തിലാണ് ഇരിക്കുന്നതെങ്കിലോ അയാളോട് സംസാരിക്കാൻ താല്പര്യം തോന്നുകയില്ല. അതേസമയം ശ്രദ്ധയോടെ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ ആളോട് സംസാരിക്കാൻ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും. അത് ഇൽമിന്റെ മജ്ലിസുകളിലെ ഇരുത്തത്തിന്റെ മര്യാദയാണ്. ഞാൻ എന്റെ ഇൽമിന്റെ ഈ മജ്ലിസിൽ ചാരിയിരിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയാണോ സൗകര്യം അതുപോലെ ഇരിക്കാൻ എനിക്ക് യാതൊരു തകരാറുമില്ല. അത് കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ, പൊതുവെയുള്ള കാര്യമാണ് പറയുന്നത്. സൗകര്യമുള്ളതുപോലെ ഇരുന്ന് കേട്ടാൽ മതിയാകും. പക്ഷേ പൊതുവെയുള്ള മര്യാദയാണ് ഈ പറയുന്നത്. ഇൽമിന്റെ മജ്ലിസുകളിൽ ശ്രദ്ധയോടെ, അതിനോടുള്ള താല്പര്യത്തോടെ ഇരിക്കുക എന്നത് അതിന്റെ മര്യാദയാണ്. അദ്ദേഹം ആ രൂപത്തിൽ വന്നിരുന്നു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, അഖ്ബിർനി അനിൽ ഇസ്ലാം, അഖ്ബിർനി അൻ അൽ ഇസ്ലാം. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്നാണ് വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അറാബികളുടെ വിളി അങ്ങനെയായിരുന്നു. ഇദ്ദേഹം ഒരു അറാബിയെ പോലെയാണ് വരുന്നത്. ഗ്രാമീണനായ അറബികൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്ത രീതിയാണ് യാ മുഹമ്മദ് എന്നത്. കാരണം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കേണ്ടുന്ന മര്യാദകൾ അറിയില്ലായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഥാർത്ഥത്തിൽ നബി അഭിസംബോധന ചെയ്യേണ്ടത് യാ റസൂലുള്ളാഹി, യാ നബി അല്ലാഹ് എന്ന രൂപത്തിലാണ്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ പേര് വിളിക്കുക എന്നത് അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിലക്കിയിട്ടുണ്ട്. എന്നാൽ അറാബികൾ പൊതുവെ അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. ജിബ്രീൽ വന്നപ്പോൾ അറാബിയെ പോലെ തോന്നിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചത്. അഖ്ബിർനി അനിൽ ഇസ്ലാം എന്നിട്ട് പറഞ്ഞു, അഖ്ബിർനി എനിക്ക് പറഞ്ഞു തന്നാലും, അനിൽ ഇസ്ലാം എന്താണ് ഇസ്ലാം എന്ന്. ഫഖാല റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ വതുഖീമ الصلاه وتؤتي الزكاه وتصوم رمضان وتحج البيت ان استطعت اليه سبيلا. അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് മുമ്പ് ഇസ്ലാം എന്ന മർത്തബ വിശദീകരിക്കുമ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് കൂടുതൽ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സന്ദർഭത്തിൽ. ഇസ്ലാം എന്നാൽ അൻ തശ്ഹദ, നീ സാക്ഷ്യം വഹിക്കലാൻ, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന്. വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണ് എന്നും നീ സാക്ഷ്യം വഹിക്കലാൻ. വതുഖീമസ്സലാഹ, നിസ്കാരം അതിന്റെ മുറ പോലെ നിറവേറ്റലാൻ, നിലനിർത്തലാണ്. വതുഅതിയ സകാഹ, സകാത്ത് നീ കൊടുക്കലാണ്. വതസൂമ റമദാൻ, നീ റമദാനിൽ നോമ്പെടുക്കലാൻ. വതഹുജ്ജൽ ബൈത, നീ അല്ലാഹുവിന്റെ ബൈത്തിലേക്ക് ഹജ്ജ് ചെയ്യലാൻ. ഹജ്ജ എന്ന വാക്കിന്റെ ഭാഷയിലെ അർത്ഥം ഖസദ എന്നാണ്, ഉദ്ദേശിച്ച് ചെല്ലുക എന്നാണ്. എന്നാൽ ഇസ്ലാമിന്റെ സാങ്കേതികമായി അതിന്റെ അർത്ഥം മഅറൂഫാണ്, ഹജ്ജ് കർമ്മങ്ങളാണ് അതിലെ ഉദ്ദേശം, അതെല്ലാവർക്കും അറിയാം. വതഹുജ്ജൽ ബൈത, ഇനിസ്തതഅത, നിനക്ക് സാധിക്കുമെങ്കിൽ, ഇലൈഹി സബീല, അതിലേക്ക് വഴി സാധിക്കുമെങ്കിൽ. ഇതാണ് അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ. നോക്കൂ അതിന്റെ തർത്തീബ്. ആദ്യം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നീ രണ്ട് ഷഹാദത്തുകളാണ്. എന്തുകൊണ്ടാണ്? ഇതിനുശേഷമുള്ള മുഴുവൻ അമലുകളും ശരിയാകണോ എങ്കിൽ ആ രണ്ട് ഷഹാദത്ത് ഒരുവൻ സാക്ഷ്യം വഹിച്ചിരിക്കണം. അതിന്റെ താല്പര്യം അനുസരിച്ചായിരിക്കണം. നിസ്കരിക്കേണ്ടത് എങ്ങനെ? അല്ലാഹുവിന് വേണ്ടി മാത്രം. രണ്ടാമത്തെ നിബന്ധന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ബാക്കി മുഴുവൻ അമലുകളും അങ്ങനെയാണ്. അതുകൊണ്ട് ആദ്യം വരേണ്ടത് രണ്ട് ഷഹാദത്തുകളാണ്. രണ്ടാമത് പറഞ്ഞത് നിസ്കാരമാണ്. എന്തുകൊണ്ടാണ് ആ തർത്തീബ്? പണ്ഡിതന്മാർ വിവരിച്ചത് കാണാം. കാരണം നിസ്കാരം എന്നത് അത് സിലത്താണ്, അള്ളാഹുമായുള്ള ബന്ധമാണ്, നിരന്തര ബന്ധമാണ്. അത് ഒരു മുസ്ലിം അവന്റെ ചെറിയ പ്രായം തൊട്ട് മരണം വരെ നിർവഹിക്കുന്നു. ഓരോ ദിവസവും അഞ്ചു നേരം, എത്ര തവണ അത് ആവർത്തിക്കപ്പെടുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. അത്രയധികം ആവർത്തിക്കപ്പെടുന്ന വേറെ ഒരു കർമ്മമില്ല. ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ദീനിൽ നിന്ന് അവസാനമായി നഷ്ടപ്പെടുന്നതാണ്, പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നതാണ് നിസ്കാരം. ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്, ദീനിൽ നിന്ന് അവസാനമായി നഷ്ടപ്പെടുക നിസ്കാരമാണ്, പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്നത് നിസ്കാരമാണ്. മൂന്നാമത്തെ തർത്തീബിൽ വരുന്നത് സക്കാത്ത്. എന്തുകൊണ്ടാണത്? സക്കാത്ത് എന്നത് അത് അതിന്റെ ഉപകാരം ഒരാളിൽ ചെയ്യുന്ന ആളിൽ നിൽക്കുന്നില്ല, പിന്നെയോ അവന്റെ സഹജീവികളിലേക്ക് കൂടി പോകുന്നു. അതിന്റെ നഫ മുതഅദ്ദിയാണ്, അതിന്റെ നഫ, അതിന്റെ ഉപകാരം മറ്റുള്ളവരിലേക്കും കൂടി എത്തുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്താത്ത അമലിനേക്കാൾ എത്തുന്ന അമലിന് പൊതുവെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നോക്കൂ, നിസ്കാരത്തിന് തൊട്ടുടനെ സകാത്തിന് സ്ഥാനം ലഭിച്ചു. നോമ്പ് നോക്കൂ, അത് ആമമായ പൊതുവായ ഒരു അമലാണ്. അത് ഇഖ്ലാസ് അതിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരാൾ ആരുമില്ലാതെ ഉള്ള അവസ്ഥയിലാണെങ്കിലും അവന്റെ മുന്നിൽ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, അവന് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, എങ്കിലും അവൻ അത് കഴിക്കുകയില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന് വേണ്ടിയാണ് അവൻ നോമ്പെടുത്തിട്ടുള്ളത്. അത് വർഷത്തിൽ ഒരു തവണയാണ്, വർഷത്തിൽ ഒരു മാസം. ഇതുകൊണ്ട് നോക്കൂ, നോമ്പിന്റെ സ്ഥാനം എവിടെയായി? സക്കാത്തിനും ഹജ്ജിനും ഇടയിൽ, സക്കാത്തിനും ഹജ്ജിനും ഇടയിൽ. ഹജ്ജാകട്ടെ, അത് ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് ഒരാൾക്ക് നിർബന്ധമാവുക. ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാകുക. അതാണ് ഇതിന്റെ തർത്തീബ്. ഈ മനോഹരമായ തർത്തീബിന്റെ പിന്നിലെ കാരണം എന്ന് പണ്ഡിതന്മാർ വിവരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഖാൽ, വന്ന ആൾ പറഞ്ഞു, സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. സഹാബികൾ പറയുകയാണ്, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഫഅജിബ്നാ ലഹ, അത് കേട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത്ഭുതപ്പെട്ടു. കാരണം എന്താണ്? യസ്അലുഹു വയുസദ്ദിഖു, അദ്ദേഹം തന്നെയാണ് ചോദ്യം ചോദിച്ചത്. ചോദ്യം പൊതുവെ ചോദിക്കുക അറിയാനിട്ടായിരിക്കും, പക്ഷെ ഉത്തരം കിട്ടിയപ്പോൾ യുസദ്ദിഖുഹു അത് ശരിവെക്കുകയും ചെയ്യുന്നു. അപ്പൊ ആൾക്ക് നേരത്തെ അറിയാമെന്നതുപോലെയാണ് രണ്ടാമത്തെ പെരുമാറ്റം, ചോദിച്ചത് അറിയാത്ത ആളെ പോലെ. എന്നാൽ സദഖ് തങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് പറയുമ്പോൾ അത് ഉത്തരം അറിയുന്ന ആളെ പോലെയാണ്. ഇത് ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഖാൽ, പിന്നെ അടുത്ത ചോദ്യം എന്താണ്? ഫഅഖ്ബിർനി അനിൽ ഈമാൻ, എങ്കിൽ എനിക്ക് ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരിക. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതുമിന ബില്ലാഹ്, നീ അല്ലാഹുൽ വിശ്വസിക്കുക, വമലായികതിഹി അവന്റെ മലക്കുകളിൽ, വകുതുബിഹി അവന്റെ കിതാബുകളിലും, വറുസുലിഹി അവന്റെ റസൂലുകളിലും ദൂതന്മാരിലും, വലിയവുമിൽ ആഹിർ അന്ത്യദിനത്തിലും, വതുമിന ബിൽ ഖദർ ഖദറിലും നീ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ വിധിയിൽ, ഖൈറിഹി വശർറിഹി അതിലെ ഖൈറിലും ഷർറിലും നന്മയും തിന്മയുമാകുന്ന ഏതേത് കാര്യങ്ങളാകട്ടെ അള്ളാഹുവിന്റെ വിധിയാലാണ് എന്ന് നീ വിശ്വസിക്കുക. ഖാല സദഖ്ത, അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറയുകയാണ്, സദഖ്ത, നീ പറഞ്ഞത് സത്യമാണ്. ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണ് എന്നെനിക്ക് പറഞ്ഞു തരിക. എന്താണ് ഇഹ്സാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ, നീ അല്ലാഹുവിനെ കാണുന്നു എന്നതുപോലെ അവനെ ഇബാദത്ത് ചെയ്യുക. ഫഇൻ ലം തകുൻ തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും, ഫഇന്നഹു യറാക, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ കാണുന്നുണ്ട്. നോക്കൂ, ഈ പദവി, ഇഹ്സാനിന്റെ പദവി, ഇത് ഏറ്റവും ഉയർന്ന പദവിയാണ്. ആ ആളുകൾ വളരെ കുറച്ചു മാത്രമാണ്, അവരുടെ ജീവിതം ഒന്നാകെ അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോകാതെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായിരിക്കും അവർ. ഇത് സഹോദരങ്ങളെ പറയാൻ എളുപ്പമുള്ള സംഗതിയാണ്. ഈ സംസാരിക്കുന്ന ആൾ അതിന്റെ മധുരം നുകർന്നിട്ടില്ലാത്ത, അതിന്റെ സുഗന്ധം അനുഭവിച്ചിട്ടില്ലാത്ത ആളാണ്. അസ്സലല്ലാഹു അലാഫിയ, അള്ളാഹു നമുക്ക് അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ നോക്കൂ, ഖാല ഫഅഖ്ബിർനി അനിസ്സാഅ, വന്നാൽ അടുത്ത ചോദ്യം എന്താണ് ചോദിക്കുന്നത്? ഫഅഖ്ബിർനി, നിങ്ങൾ എങ്കിലും എനിക്ക് അറിയിച്ചു തരിക. അനിസ്സാഅ എന്താണ് അസ്സാഅ? ആ സമയം എന്നാൽ അന്ത്യസമയമാണ്, അതുകൊണ്ടുള്ള ഉദ്ദേശം അന്ത്യസമയം, അന്ത്യദിനം, അതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സായിൽ, മൽ മസ്ഊലു അൻഹാ, അതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടയാളല്ല, ബിഅഅലമ അറിവുള്ള ആളല്ല, മിനസ്സായിൽ ചോദിച്ച ആളെക്കാൾ, എന്ന് പറഞ്ഞാൽ ചോദിച്ച ആൾക്കും അറിയില്ല എന്ന് ആ മറുപടിയിലുണ്ട്. ചോദിക്കപ്പെട്ട ആൾക്ക് അറിയില്ല. ആരാണ് ചോദിച്ചത്? ഇതിന്റെ അവസാനത്തിൽ വന്നതുപോലെ ഈ ആഗതൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മലായിക്കത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. മറുപടി കൊടുത്തത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ജിബ്രീലിനും അറിയില്ലെങ്കിൽ പടപ്പുകളിൽ ഒരാൾക്കും അത് അറിയുകയില്ല, ഒരു സൃഷ്ടിക്കും അത് അറിയുകയില്ല. ഇന്നല്ലാഹു ഇൻദഹു ഇൽമു സ്സാഅ, അള്ളാഹുവിന്റെ പക്കലാണ് അന്ത്യദിനത്തെ കുറിച്ചുള്ള അറിവ്. അത് ഒരാൾക്കും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല, ഒരു പടപ്പിനും റബ്ബ് അറിയിച്ചു കൊടുത്തിട്ടില്ല. നോക്കൂ, ഈ മറുപടിയിൽ സൂചനയുണ്ട്. ചോദിക്കപ്പെട്ടയാൾക്ക് ചോദിച്ച ആളേക്കാൾ അറിവില്ല എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ആരോട് ചോദിച്ചാലും ചോദിച്ച ആൾക്കും അറിയില്ല, ചോദിക്കപ്പെട്ട ആൾക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നല്ല നബിയുടെ മറുപടി. പിന്നെ ചോദിക്കപ്പെട്ട ആൾക്ക് അറിയില്ല, ചോദിച്ച ആൾക്ക് അറിയില്ല എന്നതുപോലെ. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ ചോദ്യം ആരോട് ചോദിച്ചിട്ട് എന്തൊരു കാര്യമില്ല, അത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ലാ യുജല്ലിഹ ലിവഖ്തിഹ ഇല്ലാഹു, അതിന്റെ സമയത്ത് അത് വെളിപ്പെടുത്തുക അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. ഇവിടെയാണ് നമുക്ക് ചില കളവുകൾ ബോധ്യപ്പെടുക. ചില ആളുകൾ ഹദീസായി പലയിടത്തും എഴുതി വെക്കാറുണ്ട്, പല ആളുകളും പ്രസംഗിക്കാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഞാൻ 1500 വർഷം ഖബറിൽ കിടക്കുകയില്ല. കേട്ടിട്ടുണ്ടാവും ചില ആളുകൾ, പല സ്ഥലത്തും എഴുതി വെക്കാറുണ്ട്, ചില മുസ്ലിയാക്കന്മാരൊക്കെ പ്രസംഗിക്കാറുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള കളവാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ല. ഇത് പണ്ടേ ഈ ഖൗമ പറയാറുണ്ട്. പണ്ട് കാലത്ത് ഇത് പറഞ്ഞിരുന്നത് വേറെ രൂപത്തിലാണ്, ഞാൻ 1000 കൊല്ലം ഖബറിൽ കിടക്കുകയില്ല. 1000 കൊല്ലം തേഞ്ഞപ്പോ പിന്നെ മാറ്റി ഉണ്ടാക്കി 1500 എന്നാക്കി. ഇനി 1500 ആക്കിയാൽ അയാൾ ചിലപ്പോ എന്തു പറയും? 2000 കൊല്ലം എന്ന് പറയും. കളവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കാര്യമാണത്. ഇത് പലയിടത്തും ആളുകൾ എഴുതി വെക്കുന്നത് നിങ്ങളിൽ ചിലർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നോക്കൂല, സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല, ഒരു പടപ്പിനും അത് അറിയുകയില്ല. ഈ ചോദ്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച പലരോടും, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ച പലരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മറുപടികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ഏറ്റവും നല്ല മറുപടികളാണെന്ന് കാണാൻ കഴിയും. ഒരു സഹാബി ഒരാൾ ചോദിച്ചു, മതസ്സാഅ, നബി എപ്പോഴാണ് ഖിയാമത്ത് നാൾ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ അദത്ത ലിദാലിക്, നീ എന്താണ് അതിനുവേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? നോക്കൂ നിങ്ങൾ, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖിയാമത്ത് നാൾ വരുമെന്ന് ഉറപ്പാണ്, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു വെച്ചു എന്നതാണ് പ്രധാനം. അത് എപ്പോ വരും എന്നതല്ല. എപ്പോഴാണത്, എപ്പോഴാണത്, എപ്പോഴാണത് എന്നത് മുശ്രിക്കുകളുടെ ചോദ്യമായിരുന്നു. എന്തിനു വേണ്ടിയാണത്? നിഷേധിക്കാൻ വേണ്ടി. യസ്തഅജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹ വല്ലദീന ആമനു മുശ്ഫിഖൂന മിൻഹ വയഅലമൂന അന്നഹൽ ഹഖ്. അല്ലാഹു പറഞ്ഞു, യസ്തഅജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹ, അതിൽ വിശ്വസിക്കാത്തവർ അതിനുവേണ്ടി തിരക്ക് കൂട്ടുന്നു. എപ്പോഴാണ്? എപ്പോഴാണ് ചോദിക്കുന്നത്? നിഷേധിക്കാനാണ്. വല്ലദീന ആമനു, എന്നാൽ മുഅ്മിനുകൾ, മുഷ്ഫിഖൂന മിൻഹ, അതിനെക്കുറിച്ച് ആലോചിച്ച് ഹൃദയം വിറകൊള്ളുന്ന, പേടിക്കുന്നവരാണ് മുഅ്മിനുകൾ. നോക്കൂ നിങ്ങൾ, അതിനെ നിഷേധിച്ചവർ അവർ വ്യക്തമായ വഴികേടിലാണ്. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വസ്സിദൽ അംറു ലിഗൈരി അഹ്ലിഹ ഫൻതദിറി സാഅ, കാര്യങ്ങൾ അതിന്റേതല്ലാത്ത ആളുകൾക്ക് ഏൽപ്പിക്കപ്പെട്ടത് നീ കണ്ടാൽ. എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥാനത്തിരിക്കേണ്ട ആളുകൾ ഉണ്ടാവും, അതിന് യോഗ്യത ഇല്ലാത്തവർ ആ സ്ഥാനത്ത് വന്നാൽ ഫൻതദിറി സാഅ, നീ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം ചോദിച്ചവരോട് ഈ രൂപത്തിലാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇങ്ങനെ മറുപടി പറഞ്ഞു. ചോദിക്കപ്പെട്ട ആൾക്ക് ചോദിച്ച ആളെക്കാൾ അറിവില്ല. ഖാൽ, അപ്പോൾ ആകെ താൻ ചോദിക്കുകയാണ്, ഫഅഖ്ബിർനി അൻ അമാറാതിഹ, എങ്കിൽ ഫഅഖ്ബിർനി, എനിക്ക് പറഞ്ഞു തരൂ, അൻ അമാറാതിഹ, അതിന്റെ അമാറത്തുകളെ കുറിച്ച്. ഇതാണ് അമാറത്ത് എന്നാൽ അടയാളം, അലാമത്തുകൾ. അതുപോലെ അതിന് പറയും അഷറാത്ത് എന്ന് പറയും. ഖുർആനിൽ പറഞ്ഞില്ലേ, ഫഖദ് ജാഅ അഷറാത്തുഹ, അതിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, അൻ തലിദൽ അമതു റബ്ബതഹ, അമത്ത് എന്നാൽ അടിമയായ സ്ത്രീ, അവൾക്കാണ് അമത്ത് എന്ന് പറയുക. അതിന്റെ ബഹുവചനമാണ് അമത്ത്, അവളുടെ റബ്ബത്തിന്, യജമാനത്തിയെ പ്രസവിച്ചാൽ, പ്രസവിക്കുക. വാൻതറ, അതുപോലെ നീ കാണുക, അൽ ഹുഫാത, അതാണ് ഹുഫാത് എന്നാൽ പാദരക്ഷ ധരിക്കാത്തവർ, കാലിലൊന്നും ധരിക്കാത്തവർ, ചെരുപ്പോ മറ്റോ ധരിക്കാത്തവർ. അല്ല, ഉറാത, ഉറാത്ത് എന്നാൽ വസ്ത്രം ധരിക്കാത്തവർ, വസ്ത്രമില്ലാത്തവർ. അല്ല, ആലച്ച, ആലച്ച് എന്നാൽ ദരിദ്രരായ ആളുകൾ. മാത്രമല്ല, അവർ ആടിനെ മേയ്ക്കുന്നവരാണ്, ആട്ടിടയന്മാരാണ്, അങ്ങനെയുള്ളവർ, ചെരുപ്പില്ലാത്ത, നഗ്നരായ, വസ്ത്രമില്ലാത്ത, ദരിദ്രരായ ആട്ടിടയന്മാർ. യതതാവലൂന, മത്സരിക്കുന്നത് കണ്ടാൽ, ഫിൽ ബുനിയാൻ, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ മത്സരിക്കുന്നത് നീ കാണുക. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്നാൽ അത് എല്ലാം ഒരുപോലെയല്ല. ചില അടയാളങ്ങൾ എന്തു പറയും? ചില അടയാളങ്ങൾക്ക് അത് അലാമത്തു സുഗറ എന്ന് പറയും, അഥവാ ചെറിയ അടയാളങ്ങളാണ്. മറ്റു ചിലത് കുബറ, വലുതാണ്. ചെറിയ അടയാളങ്ങൾ എന്നാൽ അത് അന്ത്യദിനത്തിനോട് തൊട്ടടുത്തല്ല, പിന്നെയോ കുറച്ച് അകലമുണ്ട്. കുബറ എന്നാൽ അന്ത്യദിനത്തോട് തൊട്ടടുത്തായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം അത് അന്ത്യദിനത്തിന്റെ അടയാളമാണോ? അല്ലേ, അടയാളമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അന്ത്യനാളും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത രണ്ട് വിരലുകൾ, അടുത്തടുത്ത വിരലുകൾ ഉയർത്തി കാണിച്ച് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിന്റെ അടയാളമാണ്. കാരണം നബിക്ക് ശേഷം പിന്നെ ഒരു നബിയില്ല, അവസാനത്തെ നബിയാണ് സല്ലല്ലാഹു അലൈഹി സല്ലം. ഇതാണ് അവസാനത്തെ ഉമ്മത്ത്, ഈ ഉമ്മത്തിനാണ് അന്ത്യനാൾ സംഭവിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലം അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണ്. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലം അന്ത്യനാളിന്റെ അടയാളമായി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ? അറിവ് ഉയർത്തപ്പെടുക, വിവരക്കേട് വ്യാപകമാവുക, കൊലപാതകങ്ങൾ വർദ്ധിക്കുക, അന്ത്യദിനത്തിന്റെ അടയാളങ്ങളാണ്. പക്ഷെ അത് എങ്ങനത്തെ അടയാളങ്ങളാണ്? ചെറിയ അടയാളങ്ങളാണ്, വലിയ അടയാളങ്ങളല്ല. അന്ത്യദിനത്തിന്റെ വലിയ കുബറ ആയ അടയാളങ്ങളാണ് ഖുറൂജു മസീഹുദ്ദജ്ജാൽ, മസീഹുദ്ദജ്ജാൽ പുറപ്പെട്ടു വരിക, നുസൂലു ഈസാ ബിൻ മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പുനരാഗമനം, അവിടുന്ന് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരിക, യഅജൂജ് മഅജൂജിന്റെ പുറപ്പാട്, ദാബത്തുൽ അർദ് ഭൂമിയിൽ നിന്നൊരു മൃഗം പ്രത്യക്ഷപ്പെടുക, അത് ജനങ്ങളോട് സംസാരിക്കുക, മുസ്ലിമിനെയും കാഫിറിനെയും അത് വേർതിരിക്കുമെന്നാണ്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക, ഇതെല്ലാം അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളാണ്. ഇവ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ത്യനാളുമായി വലിയ അകലം ഇനി ഇല്ല. ഏറ്റവും അവസാനത്തത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബ തന്നെ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അപ്പൊ നോക്കൂ, ഇങ്ങനെ അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ ചെറുതുമുണ്ട് വലുതുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ശ്രദ്ധിക്കുക, അന്ത്യനാളിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഷറായിക്കൊള്ളണമെന്നില്ല, ചിലതെന്തായിരിക്കും? ഖൈറായിരിക്കും. ഒരു കാര്യം അന്ത്യനാളിന്റെ അടയാളമാണെന്ന് പറഞ്ഞാൽ അത് ഷറ് മാത്രമേ ആകാവൂ എന്ന് ഉണ്ടോ? ഇല്ല, ഖൈറുമാകാം. ഉദാഹരണം നോക്കൂ, മസീഹുദ്ദജ്ജാലിന്റെ പുറപ്പാട് ഖൈറാണോ ഷറാണോ? ഈസാ നബിയുടെ വരവോ? ഖൈറാണ്, സംശയമില്ല. അപ്പൊ അതിൽ ഖൈറും ഉണ്ടാകും, ഷറും ഉണ്ടാകും. അതിന്റെ അടയാളങ്ങളിൽ ഖൈറും ഉണ്ടാകും, ഷറും ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ പറഞ്ഞ അടയാളങ്ങൾ എന്താണ്? അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഹദീസുകളിൽ വന്നത് വിശദീകരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ അതിരുവിടാൻ പാടില്ല. ചില ആളുകൾ എന്ത് സംഭവിച്ചാലും വേഗം അന്ത്യനാളിന്റെ അടയാളത്തുമേ കയറും. ഏതെങ്കിലും ഒരു ഭരണാധികാരി അധികാരം പിടിച്ചെടുത്താൽ പറയും ഇത് അന്ത്യനാളിന്റെ അടയാളമാണ്, അയാൾ താഴെ ഇറങ്ങിയാൽ പറയും ഇതും അന്ത്യനാളിന്റെ അടയാളമാണ്, വേറെ എവിടെയെങ്കിലും ഒരു യുദ്ധം നടന്നാൽ പറയും ഇത് ഹദീസിന് വന്ന യുദ്ധമാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അന്ത്യനാളിനോട് അടുപ്പിച്ച് നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച്, മൽഹമകളെ കുറിച്ച് ഹദീസിലുണ്ട്. ഏതെങ്കിലും രാജ്യത്ത് യുദ്ധം നടന്ന യുദ്ധം ഇത് ആ ഹദീസിന് വന്ന യുദ്ധമാണ് പോലെയുള്ള വാക്കുകൾ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. മനസ്സിലായില്ലേ? അത് നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യുദ്ധമായിരിക്കുകയല്ലേ ചിലപ്പോൾ, ആ അടയാളം അത് തന്നെ ആയിരിക്കണം എന്നല്ല ഇത്. ഇങ്ങനെ ചില വാക്കുകൾ ആളുകൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് സ്വർണത്തിന്റെ ഒരു പർവ്വതം അതൊരു നദിയിൽ പ്രത്യക്ഷപ്പെടും, ചില ഹദീസുകൾ വന്നതാണ്. ആളുകൾ നേരെ വ്യാഖ്യാനിക്കുകയാണ് അത് പെട്രോളിയമാണ്, പെട്രോൾ കുഴിച്ചെടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുമായി വിവരമില്ലാതെ അതിനെ കൂട്ടിക്കെട്ടുക എന്നത് പാടില്ലാത്തതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടയാളങ്ങൾ നോക്കൂ. അൻതലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക. എന്താണ് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, യുദ്ധങ്ങളിൽ പിടിക്കപ്പെടുന്ന അടിമ സ്ത്രീകൾ, അവരിൽ യജമാനനായ ആൾക്ക് കുട്ടിയുണ്ടായാൽ അങ്ങനെ ഗർഭം ധരിച്ച സ്ത്രീകളെ പിന്നെ ഉമ്മഹാത്തുൽ ഉമ്മുൽ വലദ് എന്നാണ് പറയുക. പിന്നെ അവരെ സാധാരണ അടിമ സ്ത്രീകൾ പോലെ വിൽക്കാനും മറ്റും പാടില്ല. ഈ യജമാനൻ മരണപ്പെടുന്നതുപോലെ ആ സ്ത്രീ സ്വതന്ത്രയായിത്തീരും. അതാണ് അടിമയായ പെണ്ണ് ഗർഭിണിയായാലുള്ള വിധി. അതാണ് അങ്ങനെ ആ പെണ്ണ് പ്രസവിച്ചാൽ കുട്ടി യജമാനന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. ഉമ്മയാകട്ടെ ഈ യജമാനന്റെ അടിമയാണ്. അപ്പോൾ മക്കൾക്ക്, മക്കൾ ഉടമസ്ഥരുടെ സ്ഥാനത്തും ഉമ്മ അടിമയുടെ സ്ഥാനത്തുമാണ്. ഇത് ധാരാളമായി വർദ്ധിക്കും. യുദ്ധത്തിൽ ധാരാളമായി അടിമ സ്ത്രീകൾ പിടിക്കപ്പെടുകയും ഇത് വ്യാപകമാവുകയും ചെയ്യും. അത് സംഭവിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഫുതുഹാത്തിൽ ധാരാളം വിജയങ്ങൾ മുസ്ലിമീങ്ങൾ പല നാടുകൾ കീഴടക്കിയപ്പോൾ ഈ സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതാണ് അതിന്റെ വിശദീകരണം എന്ന് ആണ് ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അഭിപ്രായം എന്താ? ഉമ്മയെ മക്കൾ ആരെ പോലെ കാണുക? അടിമ പെണ്ണിനെ പോലെ കാണുക, മക്കൾ യജമാനന്മാരെ പോലെ ആവുക. ഞാൻ നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ആ അർത്ഥത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനം എപ്പോഴാണെന്ന് ഒരാൾ ചോദിച്ചപ്പോ പറഞ്ഞില്ലേ, ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹ ഫൻതദിരിസ, കാര്യങ്ങൾ അതിന്റേതല്ലാത്ത ആളുകൾക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ നീ അന്ത്യനാൾ പ്രതീക്ഷിച്ചു കൊള്ളുക. ഉമ്മയെ ആദരിക്കേണ്ടതിന് പകരം ഉമ്മയെ അടിമയെ പോലെ കാണുക. മക്കൾ എളിമയോടെ ജീവിക്കേണ്ടതിന് പകരം ഉമ്മയുടെ യജമാനന്മാരെ പോലെ കഴിയുക. ഈ അർത്ഥമാണ് അലിമാം ബിൻ ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളാ അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ ഏതാണ്ട് ഇതിനോട് അനുകൂലമായിട്ടാണ് ഒടുവിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അതിനോട് കൂടുതൽ യോജിക്കുന്ന അർത്ഥമെന്ന്. ആ അർത്ഥം തന്നെയാണ് അടുത്ത അടയാളത്തിനും അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുള്ളത്. ദരിദ്രരായ, വസ്ത്രമില്ലാത്ത, പാദരക്ഷയില്ലാത്ത, നഗ്നരായ ആട്ടിടയന്മാർ കെട്ടിട നിർമ്മാണങ്ങളിൽ മത്സരിക്കുക. യഥാർത്ഥത്തിൽ അവർ ഇങ്ങനെ ആകേണ്ടവരായിരുന്നില്ല, പക്ഷെ അവർ ഈ അവസ്ഥയിലാവുക. കാര്യങ്ങൾ കീഴ്മേൽ മറിയുക, കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയുക. ഓരോ സ്ഥാനത്ത് അതിന്റേതല്ലാത്ത ആളുകൾ വരിക. ഉദാഹരണത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് പണ്ഡിതന്മാരെല്ലാം മരിച്ചുപോകും. അങ്ങനെ ഇത്തഖദ അന്നാസു റുഊസൻ ജുഹാലൻ, ജനങ്ങൾ ജാഹിലുകളായ ആളുകളെ നേതാക്കന്മാരായി സ്വീകരിക്കും. ഫസുഇലു, അവരോട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടും. ഫഅഫ്തൗ ബിഗൈരി ഇൽം, അറിവില്ലാതെ അവർ മതവിധി കൊടുക്കും. ഫദല്ലു വഅദല്ലു, അങ്ങനെ അവർ സ്വയം വഴിപിഴക്കുകയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും ചെയ്യും. കാര്യങ്ങൾ കീഴ്മേൽ മറിയല. ഈ അർത്ഥത്തിനാണ് ഈ ഹദീസ് എന്നാണ് ഒരു ഭാഗം പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫത്ഹുൽ ബാരി എഴുതിയ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളാ ഈ അഭിപ്രായത്തോടാണ് ഒരു ചായ്വ് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് ശേഷം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാദാ, വന്ന ആൾ പിരിഞ്ഞുപോയി. അദ്ദേഹം ഇത് ചോദിച്ചു പോവുകയാണ്. ഫലബിസ്ന മലിയൻ, അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞു. ഫലബിസ്ന മലിയൻ, അല്പനേരം കഴിച്ചുകൂട്ടി. ഇത് അല്പനേരമാണോ അതല്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സംഭവിച്ചതാണോ? ഉമർ അവിടെ നിന്ന് പോയി, എന്നിട്ട് ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിന് പറഞ്ഞു കൊടുത്തു എന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. വേറെ ചില റിവായത്തുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആള് പുറത്തേക്ക് പോയപ്പോൾ സഹാബികളോട് പറഞ്ഞു, ആളെങ്കിൽ തിരിച്ചു വിളിക്കൂ, പോയ ആളെങ്കിൽ വിളിക്കൂ. സഹാബിമാർ പോയി നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ഇപ്പൊ പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ ആളെ കാണാനില്ല. അവിടെ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. പക്ഷെ സഹാബികൾ പുറത്തു പോയി നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമർ, ഓ ഉമർ, അതദ്രി, നിനക്കറിയുമോ, മനിസ്സായിൽ, ആരാണ് ചോദ്യകർത്താവെന്ന്, നീ വന്ന് ചോദിച്ചത് ആരാണെന്നറിയുമോ? ഖുൽതു, ഉമർ പറയുകയാണ്, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ജിബ്രീൽ, അത് ജിബ്രീലാണ്. അതാകും, നിങ്ങളുടെ അരികിൽ ജിബ്രീൽ വന്നത്, യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാനാണ്. മറ്റു ചില റിവായത്തുകളിൽ യുഅല്ലിമുക്കും അമ്ര ദീനിക്കും, നിങ്ങളുടെ ദീനന്റെ കാര്യം പഠിപ്പിക്കാനാണ്. അപ്പൊ നോക്കൂ, ചോദിച്ച ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ്? ഇസ്ലാം, ഈമാൻ, എഹ്സാൻ, ഈ മൂന്നുമാണ് ദീനിന്റെ മർത്തബകൾ, ദീനിന്റെ പടികൾ. അവിടെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പാഠമാണ് ചോദ്യങ്ങൾ ചോദിക്കുക, അതിന്റെ ഉത്തരം കേൾക്കുക എന്നത് ദീൻ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള മാർഗങ്ങളിലൊന്നാണ്. അറിവിടെ ജിബ്രീൽ വന്നിട്ട് ആളുകളുടെ മുന്നിൽ ഒരു പ്രസംഗം പ്രസംഗിക്കുകയല്ല ചെയ്തത്, ചോദ്യം ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞു കൊടുത്തു. ആദിന നബി എന്താണ് പറഞ്ഞത്? അറ്റാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാനാണ് വന്നത് എന്നാണ്. ചോദ്യം ചോദിക്കുക, അതിനുത്തരം മനസ്സിലാക്കുക എന്നത് ദീൻ പഠിപ്പിക്കുന്നതിന്റെ ഒരു മാർഗമാണ്. എന്നാൽ ചോദ്യങ്ങൾ അത് പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനുമുള്ളതായിരിക്കണം. തരിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഉപകാരപ്പെടാൻ വേണ്ടിയായിരിക്കണം. അതല്ലാതെ ഇനാദിന്റെ ചോദ്യങ്ങൾ, നിഷേധത്തിന്റെ ചോദ്യങ്ങൾ, പരിഹാസത്തിന്റെ ചോദ്യങ്ങൾ, ആളുകൾക്ക് ആശയക്കുഴപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ, അത് അള്ളാഹു വിലക്കിയിട്ടുള്ളതാണ്. യാ യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദൗ മൂസ. യാ യുഹല്ലദീന ആമനു ലാ തസ്അലു അൻ അഷ്യാ ഇൻ തുബ്ദലകും തസുഉകും. മുഅ്മിനുകളെ, നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് ചോദിക്കരുത്. ഇൻ തുബ്ദലകും തസുഉകും, അതിനെക്കുറിച്ച് വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്ക് അത് ഉപദ്രവകരമായിരിക്കും, അത് ഉപദ്രവകരമായിരിക്കും. അല്ലാഹു പറഞ്ഞില്ലേ, അം തുരീദുന അൻ തസ്അലു റസൂലകും കമാ സുഇല മൂസ മിൻ ഖബ്ൽ വമൻ യതബദ്ദൽ അൽകുഫ്റ ബിൽ ഈമാൻ ഫഖദ് ദല്ല സവാഅ സബീൽ. നിങ്ങൾ മൂസാ നബിയോട് കൗമ ചോദിച്ചതുപോലെയുള്ള ചോദ്യം നിങ്ങളുടെ റസൂലിനോട് ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും ഈമാനിന് പകരം കുഫർ വാങ്ങിയാൽ അവൻ വ്യക്തമായി വഴികേടിലായി പോയിരിക്കുന്നു. മൂസാ നബിയോട് കൗമ ചോദിച്ചത് അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു. മൂസാ നബി അവരോട് പശുവിനെ അറുക്കാൻ കൽപ്പിച്ചു, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അവരിലൊരു കൊലപാതകം നടന്നു, ആരാണ് കൊലപാതകി എന്ന് അറിയാതായി. അത് വെളിപ്പെടുത്താൻ അള്ളാഹു കൽപ്പിച്ചതാണ് ഒരു പശുവിനെ അറുക്കാൻ. പശുവിനെ അറുക്കാൻ മൂസാ നബി പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ച് അറുത്താൽ മതിയായിരുന്നു, ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ച് അറുത്താൽ മതിയായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? ചോദ്യം ചോദിച്ചു, എങ്ങനത്തെ പശുവാണ്? ഉത്തരം ലഭിച്ചപ്പോൾ അവർക്ക് പ്രയാസകരമായി തീർന്നു. എന്താണ് ഉത്തരം ലഭിച്ചത്? തീരെ ഇളം പ്രായത്തിലുള്ളതുമല്ല, നന്നേ വയസ്സായതുമല്ല, അതിനിടയിലുള്ളതിനെ കണ്ടുപിടിക്കണം എന്നത് നേരത്തെ ഇല്ലാത്തൊരു പ്രയാസമാണ്. ചോദിച്ചിട്ടാണ് ഇതുണ്ടായത്. രണ്ടാമത് വീണ്ടും അവർ ചോദിച്ചു, ഏതാണ് നിറമെന്ന്? മഞ്ഞ നിറമെന്ന് പറഞ്ഞു, യാതൊരു കലർപ്പും ഇല്ലാത്ത മഞ്ഞ നിറം. ഹൗമ വീണ്ടും നിർത്തിയില്ല. മൂന്നാമതും ചോദിച്ചു, എങ്ങനത്തെ പശുവാണ്? ഇന്നൽ ബക്കറ തശാബഹ അലൈന, പശുവിനെല്ലാം ഞങ്ങൾക്ക് ഒരുപോലെ ഉണ്ട്. പക്ഷെ അവസാനം ഒരു വാക്ക് അവർ പറഞ്ഞു, ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, ഇൻഷാ അല്ലാ ഞങ്ങൾ സന്മാർഗത്തിൽ ആയിക്കോളാം. മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, ഇൻഷാ അല്ലാ പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ട് പിന്നെ ചോദിക്കാൻ തോന്നിയില്ല. മൂന്നാമത്തെ ചോദ്യത്തിന് മറുപടി കിട്ടി. എന്താണ് അത്? കൃഷിക്കൊന്നും ഉപയോഗിക്കാത്ത യാതൊരു കലയും ശരീരത്തിലില്ലാത്ത അങ്ങനെയുള്ള പശുവായിരിക്കണം. അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഫദബഹൂഹ, അവർ അതിനറുത്തു. വമാ കാദു യഫഅലൂൻ, അത് സാധിക്കാതെ പോകുമായിരുന്നു അവർക്ക്. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവരതിനെ അങ്ങനെ ഒന്നിനെ കണ്ടുപിടിച്ച് അറുത്തത്. ആദ്യം മൂസ അലൈഹിസ്സലാം ഇത് പറഞ്ഞപ്പോൾ ചോദിച്ചത് എന്താണ്? അതത്തഖിദുന ഹുസുവ, നിങ്ങളെന്താ ഞങ്ങളെ പരിഹസിക്കാണോ? മൂസാനോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങളെന്താ ഞങ്ങളെ പരിഹസിക്കാണോ? അലിമാം ഖുർത്തുബി റഹിമഹുള്ള ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, ഈ വർത്തമാനം എങ്ങാനും അല്ലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നമ്മുടെ റസൂലിനോട്, റസൂലിന്റെ ഒരു കൽപ്പന കിട്ടി ഒരുവൻ ഈ വാക്ക് പറഞ്ഞാൽ, നിങ്ങളത്തെ നമ്മളെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ, വജബ തക്ഫീറു, അവൻ കാഫറാണെന്ന് പറയൽ നിർബന്ധമാണ്. അങ്ങനത്തെ വർത്തമാനമാണ് ആര്? അവർ മൂസാ നബിയോട് പറഞ്ഞു, നിങ്ങളെന്താ നമ്മളെ പരിഹസിക്കാണോ? ആരോടാണ് ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനോട്, മൂസാ അലൈഹിസ്സലാമിനോട്. ഇങ്ങനെയുള്ള ചോദ്യം, നിഷേധത്തിന്റെ ചോദ്യം ചോദിക്കരുത്. പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ചോദിക്കുക എന്നത് നല്ലതാണ്. ഫസ്അലു അഹല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. ഇതിനൊക്കെ ദീനിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായോ, നീ ആ ആശയക്കുഴപ്പം ഇല്ലാത്തവനും കൂടി ഉണ്ടാക്കുന്ന വണ്ണം ചോദിക്കരുത്. വിവരമില്ലാത്തവരോട് പോയി ചോദിക്കുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക. കുറേ വിവരമില്ലാത്ത ആളുകളുണ്ടാവും, ഇവർ എന്തെങ്കിലും ഒരു സംശയം ദീനിൽ കുടുങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോ വിശ്വാസത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ശുഭത്തൊരു ആശയക്കുഴപ്പം ആയിരിക്കും. ഏതെങ്കിലും ഒരു മുസ്ലിയാര് എന്തെങ്കിലും ഒരു ശിർക്കിന് ദുനിയാവിൽ ആരും പറയാത്ത ഏതെങ്കിലും പുതിയ തെളിവുമായി വന്നിട്ടുണ്ടാവും. ഇതിങ്ങനെ ആരും അറിയാത്ത കുറെ വിവരമില്ലാത്ത ആളുകളുടെ അടുത്തുണ്ടോ ഇട്ട് ഇതിനൊരു മറുപടി തരുമോ എന്ന് ചോദിക്കാണ് വേണ്ടത്. അല്ല, ഇല്ലാത്ത അത് ആ ആശയക്കുഴപ്പം ഇല്ലാതെ സലാമത്തിൽ ജീവിക്കുന്ന ഒരുവനും കൂടി ഉണ്ടാക്കാൻ അറക്കരുത്. വിവരമുള്ളവരോട് ചോദിക്കാം, അറിവുള്ളവരോട് ചോദിക്കാം, അതാണ് അതിന്റെ മര്യാദ. അല്ലെങ്കിൽ ഈ ചോദ്യവും ഈ ആശയക്കുഴപ്പവും മാത്രമേ ഇവൻ കേട്ടിട്ടുണ്ടാവൂ, അതിന്റെ ഉത്തരം ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല. നീ അത് ചോദിച്ച അത് ഇങ്ങനെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ചോദിച്ചാൽ എന്തുണ്ടാവും? പലരും കേൾക്കാത്ത ആശയക്കുഴപ്പം അവർ പുതുതായി കേൾക്കും, അത് അവരുടെ മനസ്സിൽ കുടുങ്ങിപ്പോകും. ആളുകൾ അവർക്ക് ദീൻ പഠിക്കാൻ സമയമില്ല. ജനങ്ങളുടെ ഹൃദയങ്ങൾ പാപങ്ങൾ കൊണ്ട് പലതും കേടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ മനസ്സ് കേടുവരുത്താൻ സാധ്യതയേറെയാണ്. ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീൻ അത് അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചില മര്യാദകൾ പാലിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കുക പഠിക്കുക എന്നത് ദീൻ പഠിക്കുന്നതിന്റെ വഴികളിൽ ഒന്ന് തന്നെയാണ്. നോക്കൂ, ഈ ഹദീസിൽ ധാരാളക്കണക്കിന് കുടപാഠങ്ങളുള്ള ഹദീസാണ് ഹദീസ് ജിബ്രീൽ. അത് ചുരുങ്ങിയ രൂപത്തിലാണ് നമ്മൾ വിശദീകരിച്ചത്. അൽഹംദുലില്ലാഹ്, ഇതോടെ മൂന്ന് ഉസൂലുകളിൽ രണ്ടെണ്ണം പൂർത്തിയായി. ഇനി മൂന്നാമത്തെ അസലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക, നബിയെ കുറിച്ച് പഠിക്കുക എന്ന അസലാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇൻഷാല്ലാ വരുന്ന ആഴ്ച അത് ആരംഭിക്കാം. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അല അബ്ദിഹി വറസൂലഹ് നബിയ്യന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.